Praise the Lord. കിഴക്കിൻ്റെ വെളിച്ചത്തിലേക്ക് സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസ സമ്പത്തിൻ്റെ കൈമാറ്റമാണ് മതബോധന പഠനം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പേര് വിശ്വാസ നിക്ഷേപം, അപ്പസ്തോലിക കോൺസ്റ്റിറ്റ്യൂഷൻ, അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ പഠന പരമ്പരയിൽ ഇന്ന് 862-ാമത്തെ എപ്പിസോഡാണിത്. 2024 ജനുവരി മാസം 25-ാം തീയതിയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത്, ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചം, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1995 മെയ് 2 പ്രസിദ്ധീകരിച്ച കിഴക്കൻ സഭകളെക്കുറിച്ചുള്ള പ്രബോധനമാണ് ഇത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യപ്പെട്ടതാണ്. നമ്മൾക്ക് അതിൻ്റെ പ്രാധാന്യം സീറോ മലബാർ സഭയിലുള്ള ഇന്ന് ഈ പ്രശ്നങ്ങളുടെ എല്ലാം പരിഹാരത്തിൻ്റെ ഒരു വഴിയാണ് ഈ കിഴക്കിൻ്റെ വെളിച്ചം പഠിക്കുക. അതിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. കിഴക്കൻ സഭകളുടെ ആധ്യാത്മികതയിൽ, പാരമ്പര്യത്തിൽ യാതൊരു വ്യത്യാസം വരുത്താൻ കത്തോലിക്ക സഭ അനുവദിക്കുന്നില്ലായിരുന്നു. മാത്രമല്ല, ആ പാരമ്പര്യം സഭയുടെ, മുഴുവൻ സഭയുടെയും പിതൃസ്വത്താണ്. കിഴക്കൻ സഭകളുടെ പാരമ്പര്യമായാലും അത് ആഗോള കത്തോലിക്ക സഭയുടെ പിതൃസ്വത്താണെന്നും അത് സംരക്ഷിക്കേണ്ടത് സഭാ മക്കളുടെ ചുമതലയാണെന്നും എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. വരുവിൻ, നമുക്ക് ഇന്നത്തെ നമ്മുടെ പഠനം കിഴക്കിൻ്റെ വെളിച്ചം 14-ാമത്തെ ഖണ്ണികയുടെ ആദ്യത്തെ പാരഗ്രാഫ് കഴിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നലെ 14-ാമത്തെ ഖണ്ണികയുടെ ആദ്യ ഭാഗത്ത് പ്രധാനമായിട്ട് നമ്മളെ സ്വാധീനിക്കേണ്ടിയിരുന്നൊരു കാര്യം കിഴക്കൻ സഭകളുടെ ആരാധനക്രമവും, പ്രത്യേകിച്ച് സന്യാസ കിഴക്കൻ സഭകളുടെ സന്യാസ പാരമ്പര്യമനുസരിച്ച് പ്രപഞ്ചം മുഴുവൻ്റെയും സൗന്ദര്യവും, പ്രപഞ്ചം മുഴുവനും വേണ്ടിയുള്ള പ്രാർത്ഥനയും, പ്രപഞ്ചം മുഴുവനും വേണ്ടി റൂഹാക്ഷണ പ്രാർത്ഥന വരെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതോടൊപ്പം മനുഷ്യകുലത്തോട് അഗാധമായ ഒരു സ്നേഹം, മനുഷ്യകുലം മുഴുവനും വേണ്ടിയാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മൾ ഇനിയുള്ള ഈ ആഴ്ചയിലുള്ള ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ, കാഴ്ചവെപ്പ് തന്നെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ ബോധ്യത്തോടെ വേണം കാഴ്ചവെപ്പ്. ലത്തീനാരാധനക്രമമായാലും സുറിയാനിയായാലും മലങ്കരയായാലും നമ്മളുടെ പ്രത്യേക പേഴ്സണലായിട്ടുള്ള നിയോഗങ്ങളെക്കാൾ, നിയോഗങ്ങൾ അതിനകത്തുണ്ട്, എന്നാൽ നമ്മൾ അർപ്പിക്കുന്ന ബലി പ്രപഞ്ചം മുഴുവനെയും സമർപ്പിക്കുന്ന ബലിയാണ്, പ്രപഞ്ചം മുഴുവനെയും രൂപാന്തരീകരിക്കുന്ന ബലിയാണ്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രപഞ്ചം മുഴുവനും രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബലിയിലൂടെ. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ മനസ്സിലാക്കിയത് ഞാനൊന്ന് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെടുന്നു, മിശിഹാ കർത്താവിൻ തിരുമേ നിണവുമിതാ എന്ന് പറയുമ്പോൾ, ഈ തിരുമേ നിണത്തിൽ, ഈശോയുടെ മനുഷ്യാവതാരത്തിൽ, ഈശോയുടെ ശരീരത്തിൽ ഈശോ സകല മനുഷ്യരെയും മാത്രമല്ല കോസ്മോസ് പ്രപഞ്ചം മുഴുവനെയും ഈശോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഓർക്കുകയും പിഠാനുഭവത്തിൽ ആ പ്രപഞ്ചം മുഴുവനെയും വിശുദ്ധീകരിക്കുന്നതിനും സ്വർഗാരോഹണത്തിലും വീണ്ടും വരവിലും ആ പ്രപഞ്ചം മുഴുവനെയും നവീകരിച്ചൊരു പുതിയ ആകാശം പുതിയ ഭൂമിയാക്കുന്ന ആ ശുശ്രൂഷയാണ് ഓരോ ദിവസത്തെയും വിശുദ്ധ കുർബാനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വിശ്വസിച്ചുകൊണ്ട് ആ ബോധ്യത്തോടെ നമ്മൾ ബലിയർപ്പിക്കണം. അപ്പോ അതിലൂടെ ഒഴുകുന്ന വളരെ വിസ്മരണീയമായ ശക്തി കൊണ്ട് നമ്മുടെ ആത്മാവ് ജ്വലിക്കും ജ്വലിക്കും. അപ്പോഴാണ് നമ്മുടെ മക്കളിലും നമ്മുടെ ജീവിത പങ്കാളിയിലും നമ്മുടെ സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ആകുന്നത്. കാരണം യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിൻ്റെ പൂർണ്ണത വരുന്നത് അപ്പോഴാണ്. അല്ലെങ്കിൽ എൻ്റെ വീട്, എൻ്റെ മക്കള്, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യയുടെ നിയോഗമായിട്ട് നമ്മൾ വെക്കുമ്പോൾ ചുരുങ്ങി തുള്ളി തുള്ളിയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? യേശുക്രിസ്തു പ്രപഞ്ചം മുഴുവനെയും രൂപാന്തരപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. പ്രപഞ്ചം മുഴുവനെയും. അപ്പോ ലോകത്തെ ഇവിടെ എഴുതിയിരിക്കാൻ ദൈവത്തിൻ്റെ ഒരു സവിശേഷ സ്വഭാവമായി പൗരസ്ത്യ പ്രാർത്ഥനയിൽ ആവർത്തിച്ച് ആഘോഷിക്കുന്ന സ്നേഹമാണിത്. ലോകത്തെ രക്ഷിക്കുന്നതിന് തൻ്റെ പുത്രനെ നൽകാൻ മടിക്കാതിരുന്ന മനുഷ്യന്റെ സ്നേഹിതനായ ദൈവത്തിൻ്റെ സ്നേഹം. ഈ മനോഭാവം ഉൾക്കൊള്ളുന്ന സന്യാസി മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്ത മിശിഹായുടെ ദൈവീകരണ പ്രവൃത്തി വഴി ഇപ്പോൾ തന്നെ രൂപാന്തരീഭവിച്ച ആ ലോകത്തെക്കുറിച്ച് ധ്യാനിക്കാൻ കഴിവുറ്റവനാകുന്നു. പ്രൈസ് ദ ലോർഡ്. ഇപ്പൊ ഞാൻ അവസാനം പറഞ്ഞത് വായിക്കാതെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞത് ലോകം മുഴുവനെയും. ഇപ്പോൾ അവസാനം പറഞ്ഞ ഒന്നുകൂടി ശ്രദ്ധിച്ചോ. ഈ മനോഭാവം ഉൾക്കൊള്ളുന്ന സന്യാസി മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്ത മിശിഹായുടെ ദൈവീകരണ പ്രവൃത്തി വഴി ഇപ്പോൾ തന്നെ രൂപാന്തരീഭവിച്ച ആ ലോകത്തെക്കുറിച്ച് ധ്യാനിക്കാൻ കഴിവുറ്റവനാകും. എന്നിട്ട് ഞാൻ ഉദാഹരണം, ഈ നമ്മുടെ സിറോ മലബാർ ആരാധനക്രമത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ടെങ്കിലും പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് സർവാധിപനാം കർത്താവ് പാടുന്നു, പാടിക്കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ്. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും. കണ്ടോ, അതെപ്പോഴാണത്? ഇപ്പൊ ഉയർപ്പിക്കുന്നു. നമ്മൾ മരിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ മരിക്കും, നമ്മൾ അഴുകും. എന്നാൽ കർത്താവ് നമ്മുടെ ശരീരത്തെ ഉയർപ്പിക്കുന്നതിന് വേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അന്ത്യദിനത്തിൽ നമ്മുടെ അഴുകിയ ശരീരത്തെ ഉയർപ്പിക്കുന്നവനാണ് ഇപ്പോ നമ്മുടെ ഈ ബലിയർപ്പണത്തിലെ പ്രധാന വിഷയം. നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനാണ്. ദൃഢമായി ശരണപ്പെടുന്നു, സത്യമായും ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനാകുന്നു. ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അപ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത് ലോകം മുഴുവനെയും ഈശോ തൻ്റെ ഉയർപ്പിൻ്റെ അനുഭവത്തിലൂടെ പുതിയതാക്കി ആക്കുന്നു ആക്കുന്നു ആക്കുന്നു. നമ്മളത് കാണണം വിശ്വാസത്തിൽ. എന്താണ് വിശ്വാസം? കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യവും അതാണ്. അപ്പോൾ കാണപ്പെടുന്നില്ല, അതിപ്പോൾ ഇപ്പോൾ കാണപ്പെടുന്നില്ല നമുക്ക്, പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു. പ്രത്യാശിക്കുന്നവൻ ലഭിക്കും. നമ്മൾ പ്രത്യാശിക്കുന്നു. എന്ത് പ്രത്യാശിക്കുന്നു? അഴുകുന്ന മനുഷ്യ ശരീരങ്ങളെല്ലാം ഉയർക്കും. ഇന്നലത്തെ വിശുദ്ധ കുർബാനയിൽ ഞാൻ ഈ ഭാഗം ഉടനീളം എൻ്റെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഞാൻ കുർബാന അർപ്പിച്ചത്. കുർബാന സ്വീകരണത്തിൽ ഈശോ എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് കാണും. നമ്മൾ അന്ത്യദിനത്തിൽ ഒരുമിച്ച് കാണുന്ന ആ അവസ്ഥ ഇപ്പോൾ ഇന്ന് തന്നെ നീ എനിക്ക് തരികയാണല്ലോ. അതാണ് അച്ചാരം. അന്ത്യദിനത്തിൽ എൻ്റെ ശരീരം, ഞാൻ മരിച്ചെൻ്റെ ശരീരം അഴുകും. എന്നാൽ ആ ശരീരത്തെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുകയും ലോകത്തെ മുഴുവനും പുതിയ ആകാശവും പുതിയ ലോകവുമാക്കുന്ന നീ ഇപ്പോൾ എൻ്റെ അകത്തേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നു. നീ തീർച്ചയായും എൻ്റെ അകത്ത് ഇപ്പോൾ തന്നെ അഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളുണ്ടെങ്കിൽ അതെല്ലാം നീ മാറ്റും, നീ മാറ്റും, നീ മഹത്തീകരിക്കും എന്ന് പറഞ്ഞ് കുറെ നേരമൊക്കെ പ്രാർത്ഥിച്ചപ്പോ എൻ്റെ കർത്താവേ ഓടോ. ഇപ്പൊ ആ പ്രാർത്ഥന എനിക്ക് അങ്ങനെ തന്നെ വരാം. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും. ഇത് നിങ്ങൾ ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ ഇങ്ങനെ തന്നെ ഒന്ന് പ്രാർത്ഥിക്കൂ. കുർബാനയിൽ ഉടനീളം ലോകം മുഴുവനെയും നവീകരിക്കുന്ന വലിയ രഹസ്യമാണ് കുർബാന എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുവിൻ. യെസ്, ഇനി നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോകുമ്പോൾ ഇന്ന് പ്രധാനമായിട്ട് സ്നേഹത്തെക്കുറിച്ചാണ് തുടർന്ന് നമ്മൾ പഠിക്കുന്നത്. സ്നേഹം നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്. നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മളോട് വാട്സപ്പിൽ മെസ്സേജ് തരുന്നവരോടും സംസാരിക്കുന്നവരോടൊക്കെ സംസാരിക്കാൻ, പക്ഷെ നമ്മളെ സ്നേഹിക്കാത്തവരോട് സ്നേഹിക്കാൻ നമുക്ക് അത്ര എളുപ്പമല്ല. അപ്പോൾ ഇവിടെ അതിൻ്റെ ഉത്തരമാണ്. ഇവിടെ അരൂപി തനിക്ക് വേണ്ടി ഏത് പാത കരുതിയാലും സന്യാസി എപ്പോഴും സർവപ്രധാനമായി കൂട്ടായ്മയുടെ മനുഷ്യനാണ്. കൂട്ടായ്മയുടെ മനുഷ്യൻ, കൂട്ടായ്മ. സന്യാസി പ്രധാനമായും കൂട്ടായ്മയുടെ മനുഷ്യനാണ്. കൊയിനോനിയ, കമ്മ്യൂണിയൻ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് whatever path the spirit has in store for him, the monk is always essentially the man of communion. Communion. Since antiquity, this name has also indicated the monastic style of cenobitic life. Right there. Yeah. കൂട്ടായ്മയുടെ മനുഷ്യൻ എന്ന പേര് പുരാതന കാലം മുതലേ സന്യാസത്തിൻ്റെ സമൂഹ ജീവിത ശൈലിയെയും സൂചിപ്പിച്ചിരിക്കുന്നു. അതായത് സമൂഹ ജീവിത ശൈലി, സെനോബിറ്റിക്. അത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെയും ശൈലി അതാണ്. കുടുംബം, കുടുംബം, കുടുംബം എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയാണ്, സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ. പിതാവ്, മാതാവ്, മക്കൾ. പരിശുദ്ധ ത്രിത്വത്തിൽ നിന്നാണ് ആ ഒരു കമ്മ്യൂണിയൻ വരുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, കൂട്ടായ്മയാണ്. ഈ കാലഘട്ടത്തിൽ, ഇതെഴുതിയ കാലഘട്ടത്തിൽ തന്നെയാണ് ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ എഴുതിയ മറ്റൊരു ശ്ലൈഹിക ലേഖനം, അത് 85-86 തോന്നുന്നു. അതായത് മഹാജൂബിലിക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിൽ എഴുതിയതാണ്. ടെറീഷ്യോ നവീനോ അഡ്വാനിയൻ്റെ, ടെറീഷ്യോ നവീനോ അഡ്വാനിയൻ്റെ മൂന്നാം സഹസ്രാബ്ദത്തിലേക്ക്. അതിൽ ഈ കമ്മ്യൂണിനെ കുറിച്ച് പരിശുദ്ധ പിതാവ് പ്രത്യേകം പറയുന്നുണ്ട്. അതായത് കമ്മ്യൂണിറ്റി, കമ്മ്യൂണിയൻ ഉണ്ടാവുന്നത് എൻ്റെ ഉറവിടം ദൈവം തന്നെയാണ്. ദൈവം തന്നെ ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്കുള്ള ദൈവം സ്നേഹമാണെന്ന് എങ്ങനെ പറയാം? അത് ഡൊമിനം വിവിഫിക്കാന്തത്തിൽ പറയുന്നുണ്ട്. ഡൊമിനം വിവിഫിക്കാന്തത്തിൽ ദൈവം ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് എങ്ങനെ ദൈവം സ്നേഹമാണെന്ന് പറയും? ദൈവം സ്നേഹമാണെന്ന് പറയണമെങ്കിൽ, ദൈവം സ്നേഹമാണെന്ന് പറയണമെങ്കിൽ ദൈവം ത്തിൽ ഒന്നിൽ കൂടുതൽ ആൾ വേണം, അല്ലെങ്കിൽ ഒരാളെ സ്നേഹിക്കാനുണ്ടാകണം. പത്താമത്തെ ഡൊമിനം വിഭിക്കാനത്തിൽ പത്താമത്തെ ഖണ്ണി ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, തൻ്റെ ആന്തരിക ജീവിതത്തിൽ ദൈവം സ്നേഹമാവുന്നു. മൂന്ന് ദൈവിക വ്യക്തികളും പങ്കുവയ്ക്കുന്ന സത്താപരമായ സ്നേഹം തന്നെ, പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവ് എന്ന നിലയിൽ പരിശുദ്ധാത്മാവാണ് വ്യക്തിപരമായ സ്നേഹം. അതുകൊണ്ട് സൃഷ്ടിക്കപ്പെടാത്ത സ്നേഹദാനം എന്ന നിലയിൽ അവിടെ നിന്ന് ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. ത്രിയേക ദൈവത്തിൻ്റെ ആന്തരിക ജീവിതം പരിശുദ്ധാത്മാവിൽ പൂർണമായും ദാനമായിത്തീരുന്നു എന്ന് പറയാവുന്നതാണ്. ദൈവീക വ്യക്തികളുടെ പരസ്പര സ്നേഹത്തിൻ്റെ കൈമാറലായിത്തീരുന്നു എന്ന് പറയാവുന്നതാണ്. പരിശുദ്ധാത്മാവിലൂടെ ദൈവം ഒരു ദാനത്തിൻ്റെ രൂപത്തിൽ നിലകൊള്ളുന്നു എന്നും പറയും. ഈ ആത്മദാനത്തിൻ്റെ സ്നേഹമായിരിക്കലിൻ്റെ വ്യക്തിപരമായ പ്രകാശനം പരിശുദ്ധാത്മാവാണ്. അവിടെ നിന്ന് വ്യക്തിയാകുന്ന സ്നേഹമാണ്, പേഴ്സൺ ലവ്. അവിടെ നിന്ന് വ്യക്തിയാവുന്ന ദാനമാണ്, പേഴ്സൺ ഗിഫ്റ്റ്. ഇവിടെ ദൈവത്തിലെ വ്യക്തി എന്ന യാഥാർത്ഥ്യത്തിൻ്റെ അക്ഷയനിധിയും ആ സങ്കല്പത്തിൻ്റെ അവാച്യമായ ആഴപ്പെടുത്തലുമുണ്ട്. ഇത് ദൈവിക വെളിപാട് മൂലം മാത്രമാണ് നാം അറിയുന്നത്. അപ്പോൾ ഇതെല്ലാം ഇവിടെ നമ്മൾക്ക് മനസ്സിലായി കഴിയുമ്പോഴാണ് കൂട്ടായ്മയുടെ മനുഷ്യൻ എന്ന പേർ പുരാതന കാലം മുതലേ സന്യാസത്തിൻ്റെ സമൂഹ ജീവിത ശൈലി, അതായത് സന്യാസി സമൂഹം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു സന്യാസത്തിന് രണ്ട് മാനങ്ങളുണ്ട്. ഒന്ന് മൊണാസ്റ്റിക് ലൈഫിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് സാമൂഹ്യ ജീവിതം, മറ്റൊന്ന് ഏകാന്ത ജീവിതം. സമൂഹ ജീവിതം, മറ്റൊന്ന് ഏകാന്ത ജീവിതം. സെനോബെറ്റിക് ലൈഫ് എന്ന് പറയുന്നത് സമൂഹ ജീവിതം, മറ്റൊന്ന് എറമെറ്റിക് ലൈഫ്. സെനോബെറ്റിക് ലൈഫ് എന്ന് പറയുന്നത് ഒരു സമൂഹം. ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്കുള്ള സന്യാസം സമൂഹ ജീവിതമാണ്. എന്നാൽ അതേസമയത്ത് എറമെറ്റിക് ലൈഫ്, ഏകാന്ത സന്യാസിനി, ഏകാന്ത ജീവിതം, അത് വേറെയാണ്. അപ്പോൾ ഇവിടെ ആ സെനോബെറ്റിക് ലൈഫ് എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്. കൂട്ടായ്മ സെനോബെറ്റിക് ലൈഫ്. കൂട്ടായ്മയുടെ മനുഷ്യൻ എന്ന പേര് പുരാതന കാലം മുതലേ സന്യാസത്തിൻ്റെ സമൂഹ ജീവിത ശൈലി എന്നാണ് അതിന് പറയുന്നത്. സമൂഹ ജീവിത ശൈലിയെ സൂചിപ്പിക്കുന്നു. സഭയിൽ ജന്മമെടുക്കാതെയും സഭയ്ക്ക് വേണ്ടി അല്ലാതെയും യഥാർത്ഥ ദൈവവിളി ഇല്ലെന്ന് സന്യാസം നമ്മെ കാണിച്ചു തരുന്നു. അതാണ് സഭയിൽ ജന്മമെടുക്കാതെയും സഭയ്ക്ക് വേണ്ടി അല്ലാതെയും യഥാർത്ഥ ദൈവവിളി ഇല്ലെന്ന്. സന്യാസി നമ്മെ കാണിച്ചു. അനേകം സന്യാസിമാരുടെ അനുഭവം ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. തങ്ങളുടെ ആശ്രമ മുറിക്കുള്ളിൽ അസാധാരണമായ ഉത്സാഹത്തോടെ മനുഷ്യവ്യക്തിക്ക് വേണ്ടി മാത്രമല്ല സർവസൃഷ്ടികൾക്കും വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ ആശ്രമ മുറിക്കുള്ളിൽ അസാധാരണമായ ഉത്സാഹത്തോടെ മനുഷ്യവ്യക്തിക്ക് വേണ്ടി മാത്രമല്ല സർവസൃഷ്ടിക്കും വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ രക്ഷിക്കുന്ന സ്നേഹത്തിൻ്റെ ധാരയിലേക്ക് എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ഇടവിടാതെ നിലവിളിച്ചുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. മിശിഹായുടെ രക്ഷിക്കുന്ന സ്നേഹത്തിൻ്റെ ധാരയിലേക്ക് എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ഇടവിടാതെ നിലവിളിച്ചുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. മറ്റുള്ളവരോട് തുറന്ന മനോഭാവം പുലർത്തിക്കൊണ്ടുള്ള ആന്തരിക വിമോചനത്തിൻ്റെ ഈ മാർഗം സന്യാസിയെ ഉപവിയുടെ ഒരു മനുഷ്യനാക്കി തീർക്കുന്നു. ഇനിയാണ് ഏറ്റവും പ്രധാന പോയിന്റ്. സ്നേഹമാണ് നിയമത്തിൻ്റെ പൂർത്തീകരണമെന്ന് പഠിപ്പിച്ച റോമർ 13:10. സ്നേഹമാണ് നിയമത്തിൻ്റെ പൂർത്തീകരണമെന്ന് പഠിപ്പിച്ച പൗലോസ് ശ്ലീഹായുടെ വിദ്യാലയത്തിൽ പരിശീലിച്ചിട്ടുള്ള പൗരസ്ത്യ സന്യാസ കൂട്ടായ്മ. പ്രൈസ് ദ ലോർഡ്. പൗരസ്ത്യ സന്യാസ കൂട്ടായ്മ ഏതൊരു നിയമത്തിനും ഉപരിയായി സ്നേഹത്തിൻ്റെ ശ്രേഷ്ഠത ഉറപ്പാക്കാൻ എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അതാണ് ഇപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വ്യക്തിപരമായ ഒരനുഭവമായിട്ടാണ് ഇതെല്ലാം എഴുതുന്നത്. പൗരസ്ത്യ സന്യാസത്തിൻ്റെ ഒരു പ്രത്യേകത, ആ സന്യാസ സമൂഹങ്ങൾ സ്നേഹത്തിൻ്റെ വലിയ ഒരു കൂട്ടായ്മയാണ്. സ്നേഹത്തിൻ്റെ അവിടെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള വ്യത്യസ്ത ഭാഷക്കാരും, ഇപ്പം നമ്മുടെയൊക്കെ നാടുകളിലുള്ള സന്യാസ സമൂഹം ഒരു മലയാളികളാണ് അധികം. ഞാൻ മദർ ത്രേസ്യയുടെ കോണ്ടംപ്ലേറ്റീവ് സന്യാസ സമൂഹത്തിൽ റോമിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടെ 22 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ആ 22 സിസ്റ്റേഴ്സും 11 രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. 11 രാജ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ ഒരു മനോഹരമാണ്. അതിൽ കറുപ്പുണ്ട്, ചുമപ്പുണ്ട്, മഞ്ഞയുണ്ട്, വെളുപ്പുണ്ട്. അവരിങ്ങനെ ഇരിക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേകത തോന്നും. വളരെ വ്യത്യസ്തമായ, ഞാൻ അവരോട് അടുത്ത് സംസാരിക്കാനൊക്കെ ഇടവന്നപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളിത് പോകുന്നത്? അപ്പോൾ ചിലർക്ക് വളരെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഭക്ഷണ രീതി തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മൾ മലയാളികളാണെങ്കിൽ നല്ല എരിവും പുളിയുമുള്ള ഭക്ഷണം വേണം. എന്നാൽ ആ ഭക്ഷണം ജർമ്മൻകാർക്കോ അമേരിക്കക്കാർക്കോ അങ്ങനെ ഓസ്ട്രിയക്കാർക്കോ ഒന്നും അത് എരിവ് തൊടാൻ പോലും പറ്റില്ല. യെസ് ബ്രിജിത്ത ജോൺ, താങ്ക് യു. അപ്പം അതാണ് മദറിൻ്റെ വലിയ ഒരു കണ്ടെത്തൽ, ആ ത്യാഗം. അപ്പോൾ മറ്റ് കോൺഗ്രിഗേഷൻ, ഇപ്പോൾ ഫ്രഞ്ച് കോൺഗ്രിഗേഷനിൽ അധികവും ഫ്രഞ്ചുകാരാണ്, കേരളത്തിലെ കോൺഗ്രിഗേഷനിൽ അധികവും കേരളക്കാരാണ്. എന്നിരുന്നാൽ തന്നെയും കേരളത്തിലെ തന്നെ തൃശൂർക്കാരും കോട്ടയംകാരും തിരുവനന്തപുരംകാരും കൊച്ചിക്കാരും എന്ന് പറയുമ്പോൾ തന്നെ വ്യത്യസ്തമായി, വാക്കുകളിൽ തന്നെ വ്യത്യാസം, സംസാരത്തിൻ്റെ ശൈലി, നോട്ടം, ആക്ഷൻ, ഇതൊക്കെ വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസത്തിൽ നാനാത്വത്തിൽ ഏകത്വം, അതാണ് ഇതിൻ്റെ ഒരു പ്രധാന ശക്തി. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അത് വീണ്ടും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രത്യേകത. അതാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രത്യേകതയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏക ദൈവമാണ്. എന്നാൽ അവർ തമ്മിൽ വ്യതിരിക്തതയുണ്ട്. പിതാവല്ല പുത്രൻ, എളുപ്പം മനസ്സിലായല്ലോ. പിതാവ് പുത്രനല്ല, പിതാവും പുത്രനുമല്ല പരിശുദ്ധാത്മാവ്. 254 ദൈവിക വ്യക്തികൾ അന്യോന്യം വ്യതിരിക്തരാണ്, ദൈവമേകനാണ്, എങ്കിലും ഏകാന്തനല്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ സംജ്ഞകൾ ദൈവിക ഉണ്മയുടെ വ്യത്യസ്ത സ്വഭാവങ്ങളെ കുറിക്കുന്ന നാമങ്ങളല്ല. അവ ഒന്ന് മറ്റൊന്നിൽ നിന്നും യഥാർത്ഥ വ്യത്യാസമുള്ളവയാണ്. ഇത് ഡോഗ്മയാണ്, ഡോഗ്മയാണ്, ഡോഗ്മ ഓഫ് ദ ട്രിനിറ്റിയിലുള്ളതാണ്. പുത്രനായിരിക്കുന്നവൻ പിതാവല്ല, പിതാവായിരിക്കുന്നവൻ പുത്രനല്ല, പിതാവോ പുത്രനോ ആയിരിക്കുന്നവൻ പരിശുദ്ധാത്മാവല്ല. അവർ ഉത്ഭവത്തിലെ ബന്ധത്തിൽ പരസ്പരം വ്യതിരിക്തരാണ്. ജനിപ്പിക്കുന്നത് പിതാവ്, ജനിക്കുന്നത് പുത്രൻ, പുറപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവ്. ദൈവിക വ്യക്തിത്രിയേകമാണ്. അപ്പം വ്യക്തികളുടെ ബന്ധത്തിൽ അവർ വ്യതിരിക്തരാണ്. വ്യക്തികളുടെ ബന്ധം സൂചിപ്പിക്കുന്ന നാമങ്ങളിലൂടെ പിതാവ് പുത്രനോടും, പുത്രൻ പിതാവിനോടും, പരിശുദ്ധാത്മാവ് ഇരുവരോടും ബന്ധപ്പെട്ടിരിക്കുന്നു. അവരുടെ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ മൂന്ന് വ്യക്തികളെന്ന് വിളിക്കുമ്പോൾ നാം ഒരു പ്രകൃതിയിൽ അഥവാ സത്തയിൽ മാത്രം വിശ്വസിക്കുന്നു. അപ്പോൾ എന്നുമാതിരി തന്നെ നമ്മുടെ വീട്ടിൽ നമ്മളൊന്നാണ്, പക്ഷെ അപ്പൻ അമ്മയല്ല, അപ്പൻ മകനല്ല, അല്ലോ, വ്യതിരിക്തതയുണ്ട്. എന്നാൽ അപ്പനും അമ്മയും മക്കളും കൂടി ചെന്ന് ഒരു പ്രകൃതി, ഒരു സ്നേഹം, ഒരു വാത്സല്യം. അപ്പം ഇതാണ് അതിൻ്റെ ഒരു മറ്റൊരു ബ്രാഞ്ച് പോലെയാണ് സന്യാസ സമൂഹങ്ങൾ. അങ്ങനെ ആ സന്യാസ സമൂഹങ്ങളിൽ സ്വന്തം കുടുംബത്തിൻ്റെ ആ ബന്ധത്തെ വിട്ടിട്ട് അവർ ഈ സമൂഹത്തിലേക്ക് വന്നിട്ട് അതൊരു കുടുംബം, അതൊരു കൂട്ടായ്മയായി മാറ്റുന്നു. ആ കൂട്ടായ്മയിൽ സ്നേഹമാണ് ഏറ്റവും വലുത്. നമുക്കതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ആ സ്നേഹം, മാർപ്പാപ്പ പറയുന്നത് അത് പൗരസ്ത്യ സന്യാസ സമൂഹത്തിൻ്റെ വളരെ പ്രത്യേകതയാണ്. ഓ ദൈവമേ, ഞങ്ങളതിനെക്കുറിച്ച് നന്ദി പറയുന്നു. എന്നാൽ അത് കുറേ കൂടി ശക്തമാകുന്നതിന് എല്ലാവരും ആ സ്നേഹക്കൂട്ടായ്മയിൽ എല്ലാ വ്യതിരിക്തതകളും മറന്ന് അവരെ പരസ്പരം സ്നേഹിക്കുന്ന സ്നേഹമേ, സഭാസമൂഹങ്ങളിൽ ആ സ്നേഹം ജ്വലിക്കട്ടെ. അങ്ങനെ ആ സ്നേഹം ലോകം മുഴുവനും പ്രസരിക്കട്ടെ. അതുകൊണ്ടാണ് മദർ തെരേസയുടെ കോൺഗ്രിഗേഷന്റെ പേര് മിഷനറീസ് ഓഫ് ചാരിറ്റി. ഫ്രാൻസിസ് അസീസി, Make me a channel of your peace. അല്ലോ, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ചാനലാക്കണമേ. Where there is no peace, let me sow peace. Make me a channel of your love. Where there is no love, let me sow love. അപ്പോൾ ഇതാണ് സുവിശേഷം. പക്ഷെ അത് ആരംഭിച്ചത് ഈ പൗരസ്ത്യ സന്യാസ സമൂഹങ്ങളിൽ നിന്നാണെന്നാണ് മാർപ്പാപ്പ പറയുന്നത്. അത് 3-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചതാണ്. ഫ്രാൻസിസ് അസീസി എല്ലാം 13-ാം നൂറ്റാണ്ടിലത്തെ സന്യാസ സമൂഹങ്ങളാണ്. അപ്പൊ ആ ആരംഭത്തിൽ സന്യാസ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രിൻസിപ്പിൾ ആയിരുന്നു സ്നേഹം. തുടരുന്നു, ഈ കൂട്ടായ്മ പ്രഥമവും പ്രധാനവുമായി വെളിപ്പെടുത്തുന്നത് സന്യാസ ജീവിതം നയിക്കുന്ന സ്വന്തം സഹോദരങ്ങളെ സേവിക്കുന്നതിലാണ്. അതാണ് അപ്പൊ ആ സ്നേഹം എങ്ങനെയാണ്? ആ സ്നേഹത്തിന്റെ ഒരു അനുഭവം, സ്നേഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മതിയോ, സേവിക്കണം. അതാണ് കൂട്ടായ്മയും സേവനവും എന്നാണ് കമ്മ്യൂണിയൻ ആൻഡ് സർവീസ്. ഈ കൂട്ടായ്മ പ്രഥമവും പ്രധാനവുമായി വെളിപ്പെടുത്തുന്നത് സന്യാസ ജീവിതം നയിക്കുന്ന സ്വന്തം സഹോദരങ്ങളെ സേവിക്കുന്നതിലാണ്. അപ്പോ ഒരു സന്യാസത്തി, ഒരു സന്യാസി സുഖമില്ലാണ്ടായ വീട്ടിൽ പറഞ്ഞു വിടുകയല്ല ചെയ്യണേ, അവര് ആ സുഖമില്ലാത്ത സന്യാസിയെ സ്വന്തം സഹോദരനെ പോലെ, സ്വന്തം അപ്പനെ പോലെ, അമ്മയെ പോലെ അവരെ ശുശ്രൂഷിക്കുന്നു. അപ്പൊ എല്ലാ സന്യാസ സമൂഹങ്ങളിലും അങ്ങനെയുള്ള ശുശ്രൂഷകളുണ്ട്. ആ ശുശ്രൂഷയിലൂടെയാണ് ആ സ്നേഹം ഒരു അനുഭവമാകുന്നത്. ഈ കൂട്ടായ്മ പ്രഥമവും പ്രധാനവുമായി വെളിപ്പെടുത്തുന്നത് സന്യാസ ജീവിതം നയിക്കുന്ന സ്വന്തം സഹോദരങ്ങളെ സേവിക്കുന്നതിലാണ്, സേവിക്കുന്നതിലാണ്. അതോടൊപ്പം സാമൂഹ്യ സഹായം മുതൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടുള്ള സുവിശേഷ പ്രഘോഷണം വരെ, അതായത് ടെറേറിയൻ സോഷ്യൽ അസിസ്റ്റൻസ് ടു എറ്റിനറൻ പ്രീച്ചിങ്. ഉദാഹരണത്തിന് തോമസ് പോൾ ബദറിന്റെ ശുശ്രൂഷ എന്താ? എറ്റിനറൻ പ്രീച്ചിങ്, ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സുവിശേഷ പ്രവർത്തകൻ, ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സുവിശേഷ പ്രവർത്തകൻ. സാമൂഹ്യ സഹായം മുതൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സുവിശേഷ പ്രഘോഷണം വരെ സ്ഥലകാല വ്യത്യാസങ്ങൾ അനുസരിച്ച് വിവിധ രൂപത്തിൽ സഭാ സമൂഹത്തിന് ചെയ്യുന്ന സേവനങ്ങളിലും ഈ കൂട്ടായ്മ പ്രകടമാകുന്നുണ്ട്. അതാണ് സാമൂഹ്യ സേവനം മുതൽ. ഇപ്പൊ ഇവിടെ ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഒരുപാട് രോഗികളായിട്ടുള്ളവരുണ്ട്, ദരിദ്രരായിട്ടുള്ളവരും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഇവിടെയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. ഇതിൻ്റെ പ്രധാന ലീഡർ തന്നെയാണ് ഇവിടെ കുക്കെല്ലാം ചെയ്യണത്. ഇപ്പം നമ്മളൊക്കെ തന്നെ അതിൽ സേവനം മനോഭാവത്തോടെ രോഗികളെയും ഭക്ഷണം, അപ്പോൾ അതുപോലെ തന്നെ അവിടെ പാത്രം കഴുകാനും അതെല്ലാം വെടിപ്പാക്കാനും ഒക്കെ നമ്മൾ തന്നെ ചെയ്യണം. അതാണിവിടെ സാമൂഹ്യ സഹായം മുതൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടുള്ള സുവിശേഷ പ്രഘോഷണം വരെ സ്ഥലകാല വ്യത്യാസങ്ങൾ അനുസരിച്ച് വിവിധ രൂപത്തിൽ സഭാ സമൂഹത്തിന് ചെയ്യുന്ന സേവനങ്ങളിലും ഈ കൂട്ടായ്മ പ്രകടമാകുന്നുണ്ട്. എന്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇത് എന്നെ പൊക്കി പറയാൻ വേണ്ടി പറയുന്നതല്ല, ഇത് ഇത് ഒരു സാക്ഷ്യമാണ്. നമ്മുടെ ടീമിൽ ആദ്യകാലങ്ങളിൽ നിങ്ങൾക്കെല്ലാം അറിയാം, കണ്ണ് കാണാൻ കഴിയാത്ത ഒരു മ്യൂസിഷ്യനായിരുന്നു നമ്മുടെ ടീമിലുണ്ടായിരുന്ന, നമ്മുടെ മ്യൂസിഷ്യനായിരുന്ന ബാബു. അപ്പോ ടീമിൽ ഞാനും ബാബും മാത്രമേ ഉള്ളൂ, രണ്ടാണുങ്ങളായിട്ട്. അപ്പോൾ ബാബുവിനെ ടോയ്ലറ്റിൽ കൊണ്ടുപോകാനും യൂറിൻ വാസ് ചെയ്യാൻ കൊണ്ടുപോകാനും കിടക്കമുറിയിൽ കൊണ്ടുപോകാനും ഭക്ഷണം വിളമ്പിക്കൊടുക്കാനും എല്ലാം ഞാൻ തന്നെയാണ് കൂട്ടി കൊണ്ടുപോയത് പോകുന്നത്. എനിക്കത് വളരെ സ്നേഹത്തോടു കൂടി എൻ്റെ സ്വന്തം മകനെ പോലെ ഞാൻ അവനെ കൂട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു. അതിൻ്റെ എനിക്കതൊരു നാച്ചുറൽ ആയിട്ടാണ്, എൻ്റെ ടീം എൻ്റെ കൂടെ ഉള്ളവനെ ഞാൻ നോക്കട്ടെ. അപ്പോൾ ഒന്ന് രണ്ട് ഒരു ധ്യാനത്തിൽ അച്ഛന്മാരുടെ ധ്യാനമാണ്. അപ്പോൾ ആ ധ്യാനത്തിൻ്റെ അവസാന ദിവസം ഞാൻ പറയും, നിങ്ങൾക്ക് ഈ ധ്യാനത്തിൽ എന്ത് അനുഭവമായിരുന്നു, അതൊക്കെ ഒന്ന് പങ്കുവെച്ചാൽ കുറച്ച് പേര് വന്നൊന്ന് പങ്കുവെക്കണമെന്ന് പറഞ്ഞപ്പോൾ ചിലവര് ഈ ഇന്ന സബ്ജക്റ്റ് വലിയ കാര്യങ്ങളൊക്കെ പങ്കുവച്ചു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരച്ഛൻ വന്നിട്ട് പങ്കുവച്ച ഇതാണ്, എനിക്ക് ഈ ധ്യാനത്തിലെ ഏറ്റവും അനുഭവമായത് ബ്രദർ തൻ്റെ ടീമിലെ കണ്ണു കാണാത്ത ബാബുവിനെ എത്രത്തോളം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അവനെ കൈപിടിച്ച് കൊണ്ട് നടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ ഒരു ഹൃദയസ്പർശിയായ അനുഭവമാണ് ഉണ്ടായത്. അപ്പോഴാണ് ഞാൻ അതിൻ്റെ പ്രാധാന്യത്തെ കൂടുതൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ ടീമിലെ സാധാരണഗതിയിലെ എൻ്റെ നമ്മുടെ ടീമിലുള്ള എല്ലാവരോടും നമ്മൾ അതുപോലത്തെ ഒരു മനോഭാവമാണ്. പക്ഷെ പ്രത്യേകിച്ച് ബാബുവിന് കണ്ണ് കാണാൻ പാടില്ലാത്തത് കൊണ്ട് കൂടുതൽ കെയർ എടുത്തിരുന്നു. അപ്പോൾ ഇത് ശുശ്രൂഷയുടെ ഒരു പ്രധാന ഭാഗമാണ്. നമ്മളാരെയും നമ്മൾ ആ സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ്, സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഞാൻ അധികം പറയുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ആശയം പറയുന്നുള്ളൂ, സാമൂഹ്യ സഹായം മുതൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടുള്ള സുവിശേഷ പ്രഘോഷണം വരെ സ്ഥലകാല വ്യത്യാസങ്ങൾ അനുസരിച്ച് വിവിധ രൂപത്തിൽ സഭാ സമൂഹത്തിന് ചെയ്യുന്ന സേവനങ്ങളിലും ഈ കൂട്ടായ്മ പ്രകടമാവുന്നുണ്ട്, ഈ സ്നേഹം പ്രകടമാവുന്നുണ്ട്. പൗരസ്ത്യ സഭകൾ ഈ ഉദ്യമത്തെ ഔദാര്യപൂർവം ജീവിതത്തിൽ പകർത്തിയിരുന്നു. അതാണ് പൗരസ്ത്യ സഭകൾ ഈ ഉദ്യമത്തെ ഔദാര്യപൂർവം ജീവിതത്തിൽ പകർത്തിയിരുന്നു. ഈ ഒരു ക്രൈസ്തവന് തൻ്റെ സഹോദരന് ചെയ്യാവുന്ന ഏറ്റവും ഉന്നത സേവനമായ സുവിശേഷവൽക്കരണം തൊട്ട് ആത്മീയവും ഭൗതികവുമായ മറ്റനേകം രൂപങ്ങളിലുള്ള ശുശ്രൂഷകൾ ഇതുൾക്കൊള്ളുന്നു. പുരാതന കാലത്ത് പിൽക്കാലത്ത് പല അവസരങ്ങളിലും ജനതകളുടെ സുവിശേഷവൽക്കരണത്തിന് ഏറ്റവും സവിശേഷമായ മാർഗമായിരുന്നു സന്യാസമെന്ന് സംശയാതീതമായി പറയാവുന്നതാണ്. അതാണ് എന്താണ് സുവിശേഷം. ഇതാണ് ഫ്രാൻസിസ് അസീസിയുടെ വലിയ ഒരു ശൈലി പറയുന്നത്. വാക്കുകൾ, നമ്മളിപ്പോൾ വലിയ വാക്കുകൾ കൊണ്ടാണ് സുവിശേഷം പ്രഘോഷിക്കുന്നത്, എന്നാൽ വാക്കുകളിലൂടെ അല്ല, സ്നേഹമാണ്. സ്നേഹം ഇത് അത്ര നിസ്സാരമായ കാര്യമല്ല. പക്ഷേ അങ്ങനെ നമ്മൾ ആ സ്നേഹത്തിൽ സുവിശേഷം പ്രഘോഷിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ സ്നേഹ കൂട്ടായ്മ പടുത്തുയർത്തണമെങ്കിൽ, ഭവനത്തിലായാലും ഭാര്യാഭർത്തൃ സഹോദരി സഹോദരന്മാരുടെ സ്നേഹമായാലും, ഇതിനാവശ്യമായിട്ടുള്ളത് എന്താ? പരിശുദ്ധാത്മാവേ ഞങ്ങൾ എന്നറിയണേ, പരിശുദ്ധാത്മാവേ എന്നറിയണേ. നമ്മൾ എല്ലാ ദിവസവും, അപ്പോൾ പൗരസ്ത്യ സന്യാസത്തിൻ്റെ ആ പ്രത്യേകത, അതിരാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് അവരെല്ലാവരും പ്രാർത്ഥിക്കും, വ്യക്തിപരമായി പ്രാർത്ഥിക്കും. അങ്ങനെ വ്യക്തിപരമായി പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നിറഞ്ഞാൽ മാത്രമേ ഈ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ. സ്നേഹമുള്ളവർ ഉള്ള കാര്യം പറഞ്ഞേക്കാം, ഇതൊരു തിയറി അല്ല. ഇത് നടക്കണമെങ്കിൽ വ്യക്തിപരമായി 1 മണിക്കൂറെങ്കിലും നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യണം, എങ്കിലേ പറ്റുള്ളൂ. നമ്മുടെ ആദിമകാലത്ത് പ്രത്യേകിച്ച് ഞങ്ങളുടെ ടീം, ഞങ്ങളെല്ലാവരും 1 മണിക്കൂർ പ്രാർത്ഥിച്ച് വ്യക്തിപരമായി പ്രാർത്ഥിക്കാതെ സ്റ്റേജിൽ കയറില്ലായിരുന്നു. അതുപോലെ ധ്യാന സമയത്തും 1 മണിക്കൂർ ആദ്യം തന്നെ പേഴ്സണൽ പ്രയർ നടത്തിയിട്ടേ ധ്യാനം നടത്തുന്നുള്ളൂവായിരുന്നു. അപ്പോൾ ചിലർ പറഞ്ഞു അത് രാവിലെ തന്നെ ഒരു ടോക്ക് കൊടുക്കണം നല്ല ശൈലിയല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അതല്ല മോനെ, നമ്മുടെ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മളിൽ തന്നെ വിശുദ്ധീകരണം. ഇപ്പം നമ്മുടെ സ്വന്തം വിശുദ്ധീകരണം, നമ്മുടെ ഹൃദയത്തിലുള്ള വെറുപ്പ് വിദ്വേഷം മാറണം. ഇന്നത്തെ ഇപ്പൊ നമ്മുടെ കിഴക്കിന്റെ വെളിച്ചത്തിൽ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അവസ്ഥയെല്ലാം നമ്മളോട് പറയുന്നത് എന്താ? ഹൃദയ വിശുദ്ധീകരണത്തിന്റെ ആവശ്യകതയാണ്. ഇവിടെ നമ്മൾ കാണിച്ചു തരികയാണ്, സ്നേഹം എവിടെ, സഹനം എവിടെ, ത്യാഗം എവിടെ, മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുന്ന ആ മനോഭാവം എവിടെ, സഭയോടുള്ള സ്നേഹം എവിടെ, പിതാക്കന്മാരോടുള്ള സ്നേഹം. അപ്പൊ ഇതിൻ്റെ എല്ലാം കാരണം എന്താണ്? വ്യക്തിപരമായ പ്രാർത്ഥനയോ വ്യക്തിപരമായി ദൈവത്തെ ശ്രവിക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മളിപ്പോ അവരെ വിമർശിക്കുകയല്ല, നമ്മളിത് പ്രാർത്ഥിക്കുകയാണ് അവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും. അപ്പൊ സഭയിൽ പ്രത്യേകിച്ച് സന്യാസ സമൂഹങ്ങളിൽ ഇത് പ്രസരിക്കുമ്പോൾ അത് സന്യാസ സമൂഹങ്ങളിൽ നിന്ന് ലോകം മുഴുവനിലേക്ക് പ്രസരിക്കും. അതാണ്, സന്യാസ സമൂഹങ്ങളിൽ നിന്ന് ലോകം മുഴുവനിലേക്കും പ്രസരിക്കും. ഈ ഫ്രാൻസിസ് അസീസിയുടെ ജീവിത കഥ എല്ലാം വായിക്കുമ്പോൾ വളരെ രസമാണ്, വളരെ രസമാണ്. ഫ്രാൻസിസ് അസീസിയുടെ ഒരാശ്രമത്തിൽ കള്ളൻ കയറി കുറെ സാധനങ്ങൾ എടുത്തുകൊണ്ട് ഇപ്പോൾ കള്ളം കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബ്രദേഴ്സ് അവരെ ഓടിച്ചിട്ടു. എന്നിട്ട് പുണ്യാളിനോട് വന്ന് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ കള്ളൻ കയറാൻ വന്നിട്ട് ഞങ്ങൾ അവരെ ഓടിച്ച് തുരത്തി എന്ന് പറഞ്ഞു. പുണ്യാളൻ പറഞ്ഞു, ശേ, നിങ്ങൾ എന്തായി ചെയ്തത്? നിങ്ങൾ അങ്ങനെ അവരോട് ചെയ്യരുതായിരുന്നു, അവരെ സ്നേഹിക്കണ്ടേ? അവർക്ക് വിശന്നിട്ട് വല്ലതും കഴിക്കാൻ വേണ്ടിയല്ലേ അവർ വന്നത്? അവരെ നിങ്ങൾ ഓടിച്ചു കളഞ്ഞെന്താ? അത് ശരിയായില്ല, നിങ്ങൾ അവരുടെ പുറകെ പോവും. അവരുടെ പുറകെ പോയി അവരെ കണ്ടുപിടിച്ചുകൊണ്ട് പോയോ? എന്നോട് ക്ഷമിക്കണം, ചിരി വരെയാണ്. അവരെ എന്നിട്ട് ഈ കമ്മ്യൂണിറ്റിയിലെ സഹോദരന്മാര് ഈ കള്ളന്മാരുടെ പുറകെ പോയി. ഈ കള്ളന്മാരുടെ പുറകെ ഇവരെ ഓടി വരുന്നത് കണ്ടപ്പോ അവര് കൂടുതൽ വേഗം ഓടാൻ തുടങ്ങി. അവര് ഇവര് പിന്നെ ഉച്ചത്തിൽ വിളിച്ചപ്പോൾ, അയ്യോ നിങ്ങള് നിൽക്കോ, നിങ്ങളെ ഞങ്ങളോട് ക്ഷമിക്ക്, ഞങ്ങളുടെ ഫ്രാൻസിസ് ബ്രദർ നിങ്ങളെ ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് ക്ഷണിക്കണോ, നിങ്ങൾ വരൂ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാം കൊണ്ടുപോയിക്കോളൂ. അങ്ങനെ അവരെ വീണ്ടും പിടിച്ചു കൊണ്ടുവന്ന് ആശ്രമത്തിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു. ആ സ്നേഹം കൊണ്ട് അവരങ്ങ് ശ്വാസം മുട്ടിയിട്ട് അവർ പിന്നെ ആശ്രമത്തിൽ താമസമായി. അവരാശ്രമം വിട്ടു പോകാതെ അവിടെ താമസമായി. അങ്ങനെ അതിൽ കുറെ പേര് അവിടുത്തെ സഹോദരന്മാരായി മാറി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഫ്രാൻസിസ് അസീസിയുടെ ആ ഒരു സ്നേഹത്തിന്റെ നമുക്ക് പൗരസ്ത്യ ആരാധനാക്രമത്തിൽ നിന്നാണ് ഇതെല്ലാം കിട്ടിയതാണ് ഇവിടെ പറയുന്നത്. വരുവിൻ, നമുക്കും സ്നേഹത്തിന്റെ ഈ ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ വെളുപ്പിനെണീറ്റ് പ്രാർത്ഥിക്കണം. നമ്മുടെ ആത്മാവ് സ്നേഹം കൊണ്ട് നിറയാൻ പ്രാർത്ഥിക്കണം. നമുക്ക് ഈ നാളെയും അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ സ്നേഹം എല്ലാത്തിനെയും പൂർത്തീകരിക്കും. നമ്മൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇപ്പോൾ തന്നെ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ആത്മാവിലേക്ക് ആ സ്നേഹജ്വാല, അതാണ് എല്ലാ ദിവസവും ചിലർ പറയും, ബ്രദർ ഒരു പാട്ടല്ലേ പാടുന്നുള്ളൂ, ഈ എല്ലാ 862 ദിവസമായിട്ടും വേറെ ഒരു പാട്ടും പരിശുദ്ധാത്മാവിൻ്റെ പാടാനില്ലേ? എനിക്ക് വേറെ ഒന്നും പാടാനില്ല. എന്തുകൊണ്ടാ? എന്നിൽ കത്തിപ്പടരണമേ സ്നേഹാഗ്നിജ്വാലയായി എന്നാ, ഇതേ എനിക്ക് പാടാനുള്ളൂ, ഇതേ പാടാനുള്ളൂ. പാട്ട് ഏത് കാസറ്റിലെ പാടാനനുസരിച്ചല്ല, എന്താണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ജ്വലിപ്പിക്കേണ്ടത്? അപ്പോൾ ഇത് വ്യക്തിപരമായി നമ്മുടെ ആത്മാവിൽ ജ്വലിക്കണം. അപ്പം അതുകൊണ്ട് നിങ്ങൾ പാട്ട് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് കുറെ പേര് പാട്ട് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ കയറുള്ളൂ, എനിക്കറിയാം. പക്ഷേ അപ്പം എന്താ പ്രശ്നം? ഈ ജ്വലനം ഉണ്ടാവുന്നില്ല, ജ്വലനം ഉണ്ടാവുന്നില്ല. എന്നാൽ ചിലവർ തുടങ്ങുന്നതിന് മുമ്പേ നേരത്തെ ക്ലാസ്സിൽ കയറി ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അത് തുടങ്ങുമ്പോഴേ തന്നെ കയറാൻ വേണ്ടിയിട്ട്. അതാണ് ഏറ്റവും നല്ലത്. അപ്പം അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ആ സ്നേഹാഗ്നി ജ്വാല ജ്വലിച്ചിട്ട് വേണം ക്ലാസ് തുടങ്ങാൻ. അതുകൊണ്ടാണ് ഡിലേ ആവണത്. വരുവിൻ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, പ്രത്യേകിച്ച് എല്ലാ സഭാ സമൂഹങ്ങളിലും സ്നേഹം ജ്വലിപ്പിക്കണമേ. പൗരസ്ത്യ ആരാധന ക്രമത്തിൻ്റെ ഈ പ്രത്യേകമായ പാരമ്പര്യം സ്നേഹത്തിൻ്റെ കൂട്ടായ്മ, പൗരസ്ത്യ സന്യാസ സമൂഹങ്ങളുടെയും ഈ സ്നേഹക്കൂട്ടായ്മ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിലും അതിലും പ്രത്യേകിച്ച് എറണാകുളം രൂപതയിലും ഈ സ്നേഹത്തിൻ്റെ ജ്വാല, എല്ലാവരും സ്നേഹത്തിൻ്റെ ജ്വാലയാകണമേ. നമ്മുടെ കുടുംബങ്ങളിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ ആ സ്നേഹം ജ്വലിപ്പിക്കണമേ. ഞങ്ങളെല്ലാവരിലും വസിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ സ്നേഹം ജ്വലിപ്പിക്കണമേ. ശല ഹലബല 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 ഹലബല